Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
Adhihi Bhagava Opasasada Sanat Kumaram Narada യേദം സമവേതം ആധർമ്മണം ചതുർത്ഥം ഇതിഹാസപുരാണം പഞ്ചമം വേദാനാം വേദം പിതൃം രാശിം ദൈവം നിധിം വാക്കോ വാക്യമേകായനം ദേവവിദ്യാം ബ്രഹ്മവിദ്യാം ഭൂതവിദ്യാം ക്ഷത്രവിദ്യാം നക്ഷത്രവിദ്യാം സർപ്പദേവജനവിദ്യാം വേദം ഭഗവോ അധ്യേമി സോഹം ഭഗവോ മന്ത്രവിദേവ അസ്മി നാത്മവേദ ശ്രുതം ഹീവമേ ഭഗവദ്ദൃശേഭ്യ തരതി ശോകമാത്മവിദ്യതി സോഹം ഭഗവ ശോചാമി തം മാ ഭഗവാൻ ശോകസ്യ പാരം താരയതു ഇതി തംഭോവാച യദ്വൈ കിഞ്ചേദത് അധ്യഗീഷ്ഠാ നാമേവേതത്. അധീഷഭവോ ഭഗവൻ ഇതി വിലോപസസാദ. നാരദൻ നാരദർഷി സനത്മാരഷിയെ സമീപിച്ചു. അധീഹി അധീഷ്വ എന്നെ ഉപദേശിക്കൂ, അധ്യയനം ചെയ്യുക എന്ന് വെച്ചാൽ ഉപദേശിക്കുക, ഉപദേശിക്കൂ എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമീപിച്ചു. അധീഹി ഭഗവൈതി മന്ത്രം. സനത്കുമാരം യോഗീശ്വരം ബ്രഹ്മനിഷ്ഠം നാരദ ഉപസന്നവാൻ. സനത്കുമാരൻ യോഗീശ്വരനാണ്, അതിൻ്റെ അർത്ഥമാണ് പറയുന്നത് ബ്രഹ്മനിഷ്ഠൻ. യോഗീശ്വരൻ എന്ന് പറഞ്ഞാൽ ഭക്ഷ്യകാലനുസരിച്ച് ബ്രഹ്മനിഷ്ഠൻ. ബ്രഹ്മനിഷ്ഠനായ നാരദൻ സനത്കുമാരനെ നാരദൻ സമീപിച്ചു. തം ന്യായത ഉപസന്നം ഭോവാച നിങ്ങൾ സമീപിച്ചു വിധിപ്രകാരം. ന്യായത എങ്ങനെയാണോ ഒരു ശിഷ്യൻ ഗുരുവിനെ സമീപിക്കേണ്ടത് ആ നിയമങ്ങളനുസരിച്ച് അതിന് ന്യായത എന്ന് പറയുന്നത്. വിനയം, സൗശീല്യം, ക്ഷമ തുടങ്ങിയ ഗുണങ്ങളോടുകൂടി അങ്ങനെ സമീപിച്ചു. യഥാത്മവിഷയെ കിഞ്ചിദ്വേഥ തേന തത് പ്രഖ്യാപനേന മാം ഉപസീത ഇതമഹം ജാനേ ഇതി തദോഹം ഭഗവോ വിജ്ഞാനാ തേ തുഭ്യമൂർധം മക്ഷ്യാമി ഇത്യുക്തവതി സഹോവാച നാരദ. പറയുന്നു, ശരി, നീ എന്തൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു? യഥാത്മവിഷയ കിഞ്ചിദ്വേഥ എന്താണ് നിനക്കറിയാമെന്നുള്ളത് ഇനി അറിയാൻ വേണ്ടിയാണല്ലോ വന്നത്. എന്തറിയാം ഒരാൾ അതറിഞ്ഞിരിക്കുന്നുണ്ട്, സ്വയം തന്നെ ഏതുവരെ അറിഞ്ഞിട്ടുണ്ട്, ഇനി എന്താണ് അറിയേണ്ടത്? അങ്ങനെ ചോദിച്ചു. ഞാൻ ഇത്രമാത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ നിനക്ക് എന്തെല്ലാം അറിവുണ്ട്, നീ എന്തൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു, അത് കഴിഞ്ഞ് പറഞ്ഞാൽ മതിയല്ലോ. അറിഞ്ഞതിനെ വീണ്ടും ഉപദേശിക്കേണ്ട കാര്യമില്ലല്ലോ. നിന്നത് അറിഞ്ഞു എന്ന് മനസ്സിലാക്കിയാൽ അറിവിൽ എന്തൊക്കെ പോരായ്മയുണ്ട് അത് പരിഹരിക്കാം. ന്യൂനതകൾ പരിഹരിക്കുന്നതിനും അതാവശ്യമാണ്. അറിഞ്ഞതിലെന്തെങ്കിലും, അറിഞ്ഞ രീതിക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടോ, ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി സനത്കുമാരൻ പറഞ്ഞു, ശരി, നീ എന്തൊക്കെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? തദോഹം ഭഗവതോ വിജ്ഞാനാ തേതോ ഭ്യവൃതം പക്ഷ്യാമി. അത് മനസ്സിലാക്കിയിട്ട് നിന്റെ ഇപ്പോഴത്തെ നില എന്താണ്, അതാവശ്യമാണ്. ഗുരുവൻ ശിഷ്യൻ തന്നെ സമീപിക്കുമ്പോൾ ശിഷ്യന്റെ നില മനസ്സിലാക്കണം. ശിഷ്യന്റെ നിലയ്ക്കനുസരിച്ചാണ് ഉപദേശം. അത് തന്നെ ഇവിടെയും സംഭവിച്ചു. യുക്തവതി സഹോവാച നാരദ, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ സനത്കുമാരൻ, നിന്നെ ഞാനൊന്ന് അറിയട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ നാരദൻ പറയുന്നതാണ് തുടർന്നു വരുന്ന ഭാഗങ്ങൾ. യദ്വേദത്തേന ഉപസീത, അതാണ് എന്താണോ അറിയുന്നത് അതും കൊണ്ട് എന്റെ അടുത്ത് വരിക എന്ന് പറഞ്ഞാൽ, നീ എന്താണോ അറിഞ്ഞിട്ടുള്ളത് അതിനെ വെളിപ്പെടുത്തുക. തത് ഊർധ്വം പക്ഷാമി, അത് കഴിഞ്ഞ് നീ എന്താണോ അറിയേണ്ടത് അത് ഞാൻ പറയാം എന്ന. അതിന് സമാനം പറയുന്നു അടുത്ത് ഋഗ്വേദം ഭഗവോ അധ്യയമി സ്മരാമി യദ്വേദ്യേതി വിജ്ഞാനസ്യ പൃഷ്ഠത്വം. അങ്ങ് എന്നോട് ചോദിച്ചല്ലോ എന്തൊക്കെ നീ അറിയുന്നുണ്ടെന്ന്. പറയുന്നു യർഗ്വേദം ഞാൻ സ്മരിക്കുന്നു, വേദം പൂർണ്ണമായും ഞാൻ സ്മരിക്കുന്നുണ്ട്. തഥാ യജുർവേദം, യജുർവേദവും അതുപോലെ തന്നെ പൂർണ്ണമായും ഞാൻ സ്മരിക്കുന്നു. സമവേദം, സമവേദവും അധ്യയനം ചെയ്തു. ആധർവണം ചതുർത്ഥം വേദ, വേദശബ്ദസ്യ പ്രകൃതത്വ ആധർവണം സാധനത്രയി എന്നാ പറയുന്നത്, ഇവിടെ അതുകൂടി പ്രത്യേകം പറഞ്ഞു. ആധർവണം എന്ന് പറയുന്ന ചതുർത്ഥം അതും അറിയുന്നുണ്ട്. ചതുർത്ഥം വേദം വേദശബ്ദസ്യ പ്രകൃതത്വം, അതായത് അങ്ങനെ പറയാൻ കാരണം ഋഗ്വേദം, അത് കഴിഞ്ഞ് യജുർവേദം, സാമവേദം, മൂന്നിനും വേദശബ്ദം ഉപയോഗിച്ചു. നാലാമത്തേന് ആധർവണം എന്നേ പറഞ്ഞുള്ളൂ, ആധർവണം അഥർവവേദം എന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് ഭാഷ്യകാരൻ പറയുന്നത് അത് നാലാമത്തെ വേദമാണ് ചതുർത്ഥം വേദം. അല്ലാതെ ഇതിഹാസമോ പുരാണമോ സ്മൃതിയോ ഒന്നും അല്ല, അതും വേദം തന്നെ. എന്തുകൊണ്ട് വേദശബ്ദസ്യ ഇവിടെ വേദത്തെ കുറിച്ച് ഐന്ദ്രിയം പറഞ്ഞു, ഇവർക്ക് യജുസ്സാമ മൂന്നിനെയും വേദം എന്ന് പറഞ്ഞതുകൊണ്ട് അഥർവണം അഥർവവും വേദം തന്നെയാണ്. ഇനി ഇതിഹാസ പുരാണം പഞ്ചമം വേദ, ഇതിഹാസ പുരാണങ്ങളെ അഞ്ചാമത്തെ വേദമായിട്ട് എടുക്കാം. അതിന് വേദം എന്ന് പറയുന്നതിന് ദോഷമില്ല. എന്തുകൊണ്ട്? വേദം അറിവാണ്. ഇതിഹാസ പുരാണങ്ങളിൽ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന തത്വങ്ങളെ തന്നെയാണ് പ്രതിപാദിക്കുന്നത്. അതുകൊണ്ടത് പഞ്ചമവേദമാണ്. ഇനി അടുത്ത് പറയുന്നു വേദാനാം വേദം, അങ്ങനെ ഒന്നുമില്ല, എല്ലാ വേദങ്ങൾക്കും വേദമായിരിക്കുന്നു. എന്താണ് ഭാരത പഞ്ചമാനാം വേദം വ്യാകരണം ഇത്തരം. അഞ്ച് വേദങ്ങൾക്കും വേദമായിരിക്കുന്നത് ഭാരതം അഞ്ച് ആയി വരുന്ന വേദങ്ങൾ, ഋഗ്വേദം തുടങ്ങിയുള്ള വേദങ്ങൾ, ഈ വേദങ്ങൾക്കെല്ലാം വേദമായിരിക്കുന്നത് എന്താണ്? വേദമാണ്. അത് വ്യാകരണം. എന്തുകൊണ്ടാ വേദങ്ങളുടെയും വേദം ഒന്ന് വ്യാകരണത്തിനൊരു സ്ഥാനം കൊടുത്തത്? പറയുന്നു വ്യാകരണേന ഹി പദാദി വിഭാഗശഃ ഋഗ്വേദാദിയോ ജ്ഞായന്തേ. വ്യാകരണമില്ലാതെ എങ്ങനെ ഇത് മനസ്സിലാകും? ഋഗ്വേദാദി വേദങ്ങൾ ഒരാൾ ഗ്രഹിക്കണമെങ്കിൽ വ്യാകരണം കൂടിയേ തീരും. കാരണം ആ പദം അതിന്റെ നിഷ്പത്തി ഇങ്ങനെയാണ്, ആ പദത്തിന്റെ അർത്ഥം എന്നാണ്, പദാദി വിഭാഷക, ആ ഓരോ പദം വാക്യം എന്നിങ്ങനെ അതിനെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കണമെങ്കിൽ വ്യാകരണം കൂടിയേ കഴിയും. വ്യാകരണം കൂടാതെ സാധിക്കും. വ്യാകരണം അറിയാത്ത ഒരാൾക്ക് ഇതിലേക്ക് പ്രവേശിക്കാനേ സാധ്യമല്ല. അതുകൊണ്ട് ഇവിടെ ശ്രുതി എന്ന് പറയുന്നു വ്യാകരണം വേദത്തിനും വേദമാണ് വ്യാകരണം. വേദാനാം വേദം. അങ്ങനെ പറയുന്നത് ഭാഷ്യകാരം പറയുന്നു അത് വ്യാകരണമാണ്, അത്രയും പ്രാധാന്യമുള്ളതാണ്. ഭാഷ്യകാരൻ തന്നെ പറഞ്ഞതായി പറയുന്നുണ്ടെന്നാണ് നഹി നഹി രക്ഷതി ഉതിരിഞ്ഞു തരണേ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നു വേദങ്ങൾക്കും വേദമാണ് വ്യാകരണം. ഭാഷ്യകാരന്റെ അഭിപ്രായം മുഖ്യമായും വരുന്ന ഭാഷ്യത്തിൽ തന്നെ ഉള്ളത് പറയുന്ന യുക്തവും തന്നെ. കാരണം വേദങ്ങളിൽ നിന്ന് ഭാഷ്യകാരനെങ്ങനെ ഈ അർത്ഥം കിട്ടി? ഭാഷാജ്ഞാനം കൂടാതെ കിട്ടത്തില്ല. ഭാഷാജ്ഞാനം വ്യാകരണ ഇതാണ്, അതുകൊണ്ടേ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഭാഷാന്തരത്തെ ആശ്രയിക്കേണ്ടി വരും വേറെ ഏതെങ്കിലും ഒരു ഭാഷയിലുള്ള വിശദീകരണം. അതും വ്യാകരണ ജ്ഞാനമുള്ള ഒരാളിനെ അത് വിശദീകരിക്കാൻ പറ്റും. അപ്പൊ വേദത്തിൽ ജ്ഞാനമുണ്ട്, പക്ഷെ വ്യാകരണം കൂടാതെ അത് പുറത്തു വരത്തില്ല. അതുകൊണ്ട് അത് മുഖ്യമാണ്. ഭാഷാ നിയമങ്ങൾ അറിയാതെ ഭാഷയിലൂടെ ആശയത്തെ ഗ്രഹിക്കാൻ പറ്റത്തില്ല. ആശയം വെളിപ്പെട്ടിട്ടാണല്ലോ പിന്നീട് അടുത്തു വരുന്ന അത് ബ്രഹ്മമാണോ കർമ്മമാണോ ബ്രഹ്മജ്ഞാനമാണോ, അതൊക്കെ പിന്നെ അത് കഴിഞ്ഞു വരുന്ന കാര്യമാണ്. അതുകൊണ്ട് വേദത്തിലൂടെയുള്ള ജ്ഞാനത്തിന്, അതാണ് ഉപനിഷത്തിലൂടെയുള്ള ജ്ഞാനത്തിന് വ്യാകരണം കൂടിയേക്ക്. അല്ല കാര്യം ഗ്രഹിച്ച പോരെ, അങ്ങനെയാണെങ്കിൽ പിന്നെ വേദം ആവശ്യം. അങ്ങനെ ഒരാൾക്ക് ഗ്രഹിക്കുന്നതിനുള്ള ശേഷിയുണ്ടെങ്കിൽ ദക്ഷിണാമൂർത്തി ഉപദേശിച്ചതുപോലെയും സനകാദികൾ ഗ്രഹിച്ചതുപോലെയും ഉപദേശിക്കാനും ഗ്രഹിക്കാനും ശേഷിയുള്ള യോഗ്യത ഉള്ളവരാണെങ്കിൽ പിന്നെ അവർക്ക് വേദവും വേണ്ട, പിന്നെ വ്യാകരണത്തിന്റെ ആവശ്യമില്ല. ഇത്രയും യോഗ്യതയൊന്നും എത്തിയിട്ടില്ലെങ്കിൽ അങ്ങനെ യോഗ്യതയുള്ള ആരാ? അത്രയും യോഗ്യത ഉള്ളവർക്ക് ഗുരുവായി ദക്ഷിണാമൂർത്തി തന്നെ വേണം. ആ യോഗ്യത ഇല്ലാത്തവർക്ക് സാമാന്യമായി ഉള്ള ആൾക്കാർ ഭാഷ്യകാരനെ പോലെയുള്ളവർ പോലും ആചാര്യന്മാരെ പോലും ഈ വ്യാകരണത്തെ ആശ്രയിച്ചിരിക്കും. ആശയത്തെ വെളിപ്പെടുത്താൻ കഴിയില്ല, ആശയത്തെ സ്വയം ഗ്രഹിക്കാൻ കഴിയില്ല, ആശയത്തെ മറ്റുള്ളവരെ ഗ്രഹിപ്പിക്കാൻ കഴിയില്ല. തത്വനിർണയം വ്യാകരണത്തെ കൂടാതെ സാധ്യമല്ല. അത് മാത്രമല്ല, ഉപനിഷത്തോ വേദമോ എല്ലാം നമ്മൾ ഭാഷാന്തരത്തിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, വിശദീകരണങ്ങളിലൂടെ വ്യാഖ്യാനങ്ങളിലൂടെ. അതിനൊരുപാട് പരിശ്രമം ആവശ്യമാണ് അങ്ങനെ മനസ്സിലാക്കുന്നത്. വളരെയധികം വ്യാഖ്യാനങ്ങളും വളരെയധികം വിശദീകരണങ്ങളും അതാവശ്യമാണ്. പക്ഷേ ഈ ഭാഷാ നിയമങ്ങളൊക്കെ അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പകുതി യത്നം വ്യാകരണത്തിൽ ചെയ്താൽ മതി. അതിലും കൂടുതൽ വ്യക്തമായി ആശയം വിശദമാകും ഭാഷയിലൂടെ. ഏതൊരു വലിയ തത്വമായാലും ശരി, അതിനെ പ്രകാശിപ്പിക്കുന്നതിനുള്ള ഒരു മാധ്യമം ഭാഷയാണ്. ഏത് ഗുരു ഏത് ശിഷ്യനെ ഉപദേശിച്ചാലും ശരി, ഭാഷ ഒരു മുഖ്യമായ കാര്യമാണ്. അടുത്തു പറയും നാമം ശബ്ദം. ഇനി ഒരാൾ ശബ്ദം പുറമെ പറഞ്ഞില്ലെന്നിരിക്കട്ടെ, മാനസികമായെങ്കിലും അത് ചിന്ത അതെങ്കിലും കൂടിയേ തീരും. കാരണം അവിടെയും ഭാഷയുണ്ട്, സങ്കല്പരൂപ മനോമയമായ ഭാഷ ഉപയോഗിക്കുന്നു. വാചികമായി വാഗേന്ദ്രിയത്തിലൂടെ ഭാഷ ഉപയോഗിക്കുന്നില്ലെന്നേ ഉള്ളൂ. മനസ്സും മനസ്സും തമ്മിൽ ബന്ധപ്പെടുന്നു, ഒരു ആശയവിനിമയം നടക്കും. അതാണ് മൗനവ്യാഖ്യാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. വാക്കുകൊണ്ടുള്ള വ്യാഖ്യാനമില്ല, വാഗ്വ്യാഖ്യാനമില്ല, ശബ്ദത്തിലൂടെയുള്ള വ്യാഖ്യാനമില്ല, മൗനത്തിലൂടെയുള്ള വ്യാഖ്യാനം. മൗനവ്യാഖ്യാനം എന്ന് പറയുമ്പോൾ എന്താണ്, വാഗേന്ദ്രിയം പ്രവർത്തിക്കുന്നില്ലെന്നേ ഉള്ളൂ, മനസ്സവിടെ പ്രവർത്തിക്കുന്നുണ്ട്. വിദ്യയെ ഒരിടത്ത് നിന്ന് വേറിടത്തേക്ക് പകരുന്നതിനൊരു മാധ്യമം ആവശ്യമാണ്. അത് ആത്യന്തികമായത് ശബ്ദം തന്നെ. ചിലപ്പോൾ ശബ്ദം വാഗിന്ദ്രിയത്തിലൂടെ വരും, ചിലപ്പോൾ ശബ്ദം മനോമയമായിട്ട് നിർഗമിക്കും ഒരാളിൽ നിന്ന്. എന്തായാലും ശബ്ദത്തെ ആശ്രയിച്ച് ആശയത്തെ വിനിമയം ചെയ്യാൻ പറ്റും. ആംഗ്യത്തിലൂടെ കാണിച്ചാലും ഉദ്ദേശിച്ചാലും അവിടെയും ഗ്രഹിക്കുന്നത് ശബ്ദാത്മകമായിട്ടായിരിക്കും. ശബ്ദത്തിലൂടെ അല്ലാതെ മനസ്സിനൊന്നിനെയും ഗ്രഹിക്കാൻ സാധ്യമല്ല. അവിടെ ഭാഷ ആവശ്യമായി വന്നു, ഭാഷയുടെ നിയമം ആവശ്യമായിട്ട് വന്നു. തത്വഗ്രഹണത്തിന് അത് രണ്ടും രണ്ടാണ്. തത്വബോധത്തിനും ഭാഷ ആവശ്യമാണ്. കേവലം മാനസിക വികാരങ്ങളെ സംക്രമിപ്പിക്കുന്നതിന് ഭാഷയുടെ ആവശ്യമാണ്. അത് കൂടാതെ സാധിക്കും. പക്ഷെ തത്വബോധം ഇവിടെ അതാണ് പറയുന്നത്. മറ്റേതെങ്കിലും തരത്തിലുള്ള അനുഭവത്തെക്കുറിച്ചല്ല പറയുന്നു. തത്വബോധത്തിന് ഭാഷയെ ആശ്രയിച്ച പറ്റും, ഭാഷയെ ആശ്രയിച്ച വ്യാകരണം കൂടിയ തീരും. അതുകൊണ്ട് വിപുംശത്ത് എല്ലാം ശരിക്കും നേരിട്ട് മനസ്സിലാക്കണമെന്നുള്ളവര് വ്യാകരണത്തിൽ കുറച്ച് പ്രയത്നം ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതാണ് വഴിയെങ്കിൽ, തത്വനിർണയമാണ് വഴിയെങ്കിൽ അത് നല്ലതാണ്. മറിച്ചാണെങ്കിൽ കൂടുതൽ പ്രയത്നം വേണ്ടിവരും. അത് അങ്ങനെയുണ്ട്, ഭാഷയിലൂടെ ആ തത്വത്തിൽ എത്തിച്ചേരാൻ. അതുകൊണ്ടല്ലേ ശ്രുതി പ്രമാണം ഇവിടെ തത്വമസി എന്ന് പറയുന്ന ഉപദേശത്തെക്കാൾ വലിയ ഒന്നിനെയും ആത്മബോധത്തിന് പ്രമാണമായി സ്വീകരിക്കുന്നില്ല. ആ ഉപദേശമാണ് എന്ന് വെച്ചാൽ ശബ്ദമാണ് ഏറ്റവും പ്രധാനമായി സ്വീകരിച്ചിരിക്കുന്നത്. അദ്വൈതത്തിൽ വിശേഷിച്ചും പറയുന്നതാണ് മുഖ്യമായ പ്രമാണ ശബ്ദമാണ്. അത് ഗുരു പറഞ്ഞാലും ശരി, വേദം പറഞ്ഞാലും ശരി, ശബ്ദമാണ് മുഖ്യപ്രമാണം. ശബ്ദത്തിലൂടെ ഇത് ഗ്രഹിക്കണം. ശബ്ദത്തിലൂടെ ഗ്രഹിക്കണമെങ്കിൽ അർത്ഥജ്ഞാനം ഇല്ലാതെ എങ്ങനെ ഗ്രഹിക്കും? അർത്ഥജ്ഞാനം പോരാ, പക്ഷെ അതില്ലാതെ ഗ്രഹിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അദ്വൈത വിചാരത്തിൽ ശ്രവണ മനനാദികൾ എന്ന് പറയുന്നത് അദ്വൈത ബോധത്തിന് വ്യാകരണത്തിന് വലിയൊരു പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ വേദാനാം വേദം പിത്രിം ശ്രാദ്ധകൽപ്പം, ശ്രാദ്ധകൽപ്പശാസ്ത്രം, ശ്രാദ്ധത്തെ കുറിച്ചും മറ്റും പറയുന്ന ശാസ്ത്രം, രാശിം ഗണിതം, ഗണിതശാസ്ത്രം, നാനാശാസ്ത്രം കൊണ്ടുള്ള ആനന്ദശാസ്ത്രം, ദൈവം, ഉത്പാദജ്ഞാനം, ലക്ഷണം കണ്ടിട്ട് പറയുക, ജ്യോതിഷം പോലെ അതിനൊരു ശാസ്ത്രമുണ്ട്, പ്രകൃതിയിൽ വരുന്ന ദുരന്തങ്ങളെ പ്രവചിക്കുക, വ്യക്തികൾക്ക് വരുന്ന ദോഷങ്ങളെ പറയുക, ഇതൊക്കെ ഒരു ജ്ഞാനമാണ്, ദൈവജ്ഞാനം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കുന്നതിനും ചില വിദ്യകളൊക്കെ ഉണ്ട്. ഒരു അപകടം വരാൻ പോകുന്നു, ദോഷം വരാൻ പോകുന്നു, ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കാം, പുരാണങ്ങളിലും മറ്റും പറയും. ആപത്ത് വരുമ്പോ എന്തായിരിക്കും ലക്ഷണങ്ങൾ, മനുഷ്യന് കാണുന്ന ലക്ഷണങ്ങൾ, മരണം വരുമ്പോൾ എന്തൊക്കെയായിരിക്കും ലക്ഷണങ്ങൾ, രോഗം വരാൻ പോകുന്നെങ്കിൽ എന്തൊക്കെയായിരിക്കും ലക്ഷണങ്ങൾ, ഇതിനെയൊക്കെ കുറിച്ച് അറിയുന്ന ശാസ്ത്രം. നിധി, മഹാകാലാദി നിധിശാസ്ത്രം, നിധിശാസ്ത്രം, അതിനുള്ള ശാസ്ത്രം. നിധിയെ കണ്ടുപിടിക്കുന്നു, എടുക്കുന്നത് എവിടെയാണെന്നറിയാം. കാരണം നിധി എന്ന് പറയുന്നത് ഒളിഞ്ഞിരിക്കുന്നതാണ്. ഇപ്പോൾ സാധാരണ രീതിയിൽ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പറ്റത്തില്ല, ഒളിഞ്ഞിരിക്കുന്ന എങ്ങനെ ഗ്രഹിക്കും. അത് മനസ്സിലാക്കി തരുന്ന ശാസ്ത്രമുണ്ട്, വാഗോവാക്യം, തർക്കശാസ്ത്രം. അതുകൊണ്ട് തർക്കശാസ്ത്രം വിചാരക്ഷമത വർദ്ധിപ്പിക്കുന്നത്, ബുദ്ധിയെ സൂക്ഷ്മമാക്കുന്നത്, ബുദ്ധിയെ, മനസ്സിനെ ചിന്തിക്കാൻ പര്യാപ്തമാക്കുന്ന തർക്കശാസ്ത്രം. ഏകായനം നീതിശാസ്ത്രം ലോകനീതിയെ കുറിച്ച് പറയുന്നു, ദണ്ഡനീതി തുടങ്ങിയ നീതി രാജാക്കന്മാർക്കും മറ്റും ആവശ്യമുള്ളതാണ്. ദേവവിദ്യാം നിരുക്തം, അതും ദേവവിദ്യ വേദവിദ്യ എന്നുള്ള അർത്ഥത്തിലാണ്. വേദ താല്പര്യത്തെ വ്യാകരണം തന്നെയാണ്. അവിടെ നിരുക്തം, നിഘണ്ടു, അത് വൈദിക ശബ്ദങ്ങളുടെ അർത്ഥം, അതെങ്ങനെ നിഷ്പന്നമാകുന്നു, ഏത് സന്ദർഭത്തിൽ ഏതർത്ഥം ഗ്രഹിക്കണം, ഇത്തരം കാര്യങ്ങൾ പറയുന്നു. പിന്നെ പറയുന്നു ബ്രഹ്മവിദ്യ. ബ്രഹ്മവിദ്യ എന്ന് പറയുമ്പോൾ ഇവിടെ ആത്മവിദ്യ എന്നാണ് പറയുന്നത്. ഇർഗജു സമാഖ്യസ്യ വിദ്യ ബ്രഹ്മവിദ്യ ശിക്ഷാകൽപ്പ ഛന്ദ സ്ഥിതയ ബ്രഹ്മവിദ്യ എന്ന് പറഞ്ഞാൽ ബ്രഹ്മോന്ന് വെച്ചാൽ വേദം, വേദവിദ്യ. എങ്ങനെ ഇർഗജു സമാഖ്യസ്യ, ഇർഗജു സാമരൂപത്തിലുള്ള ഈ വേദങ്ങളുടെ വിദ്യ എന്താണത്? ശിക്ഷ. ശിക്ഷയിൽ പ്രധാനമായിട്ടും വേദ എങ്ങനെ ചൊല്ലണം, ശബ്ദങ്ങൾ എങ്ങനെയൊക്കെയാണ്, അതിന്റെ സ്ഥാനങ്ങൾ എന്താണ്, അതിന്റെ പ്രയത്നം എന്താണ്, എങ്ങനെ ഉച്ചരിക്കണം, ഉദാത്തനിതാത്ത സ്വരിത ഭേദങ്ങൾ എങ്ങനെ, അതിൽ വരുന്ന മറ്റ് ഭേദങ്ങൾ എങ്ങനെ, അതാണ് ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത്. ശിക്ഷ, കൽപ്പം, കർമ്മവിധാനങ്ങളെ കുറിച്ച് പറയുന്നു. ഛന്ദസ്, ഗായത്രി, പുഷ്ണി, അനുഷ്ഠുപ്, ബൃഹതി തുടങ്ങി ഛന്ദസ്സുകളെ കുറിച്ച് പറയുന്നു. ചിത്യ, യാഗത്തിൽ വേദി തയ്യാറാക്കുന്ന എങ്ങനെയാണ് തുടങ്ങി ഉള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. അഗ്നിചയനം പോലെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയും. എങ്ങനെ അവിടെ ഇഷ്ടിക ഉണ്ടാക്കണം, എങ്ങനെ ഇഷ്ടിക അടുക്കണം, ഏത് രൂപത്തിലായിരിക്കണം, ഏത് ആകൃതിയിലായിരിക്കണം. ഭൂതവിദ്യ, ഭൂതതന്ത്രം, ഭൂതശാസ്ത്രം, ഭൂതങ്ങളെ കുറിച്ച് പറയുന്ന വിദ്യയുണ്ട്. ഭൂതപ്രേത പിശാചുക്കൾ അതിനെയൊക്കെ മനസ്സിലാക്കത്തരാനുള്ള, അവരുടെയൊക്കെ ഏതൊക്കെ ജാതിയിൽപ്പെട്ടതാണ്, എന്തൊക്കെയാണ് അവരുടെ ജോലി, അവരേത് ലോകത്ത് കഴിയുന്നു, അവരെന്തൊക്കെ ചെയ്യുന്നു. ക്ഷത്രവിദ്യ, ക്ഷത്രിയന്റെ വിദ്യ എന്താണ്? ധനുർവേദം. അത് നക്ഷത്രവിദ്യ, ജ്യോതിഷം, ജ്യോതിഷുകൾ, ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും മറ്റും അവയുടെ സഞ്ചാരം, ചലനം തുടങ്ങിയ കാര്യങ്ങൾ, ഗ്രഹണവും മറ്റും മനസ്സിലാക്കുന്നതിന്, അത് സൂര്യന്റെ മറ്റും ഗതി വെച്ച് കാലവ്യത്യാസം മനസ്സിലാക്കുന്നതിന്, സർപ്പദേവജനവിദ്യ, സർപ്പവിദ്യ, ഗാരുഡം, വിഷവൈദ്യം, സർപ്പവിദ്യ, സർപ്പങ്ങൾ ഏതെല്ലാം തരത്തിലുണ്ട്, അതിന്റെ പ്രവൃത്തികൾ, അത് സർപ്പദംശം ഉണ്ടായതിനെന്ത് പ്രതിവിധി. ദേവജനവിദ്യ, ഗന്ധയുക്തി, നൃത്യ, ഗീത, വാദ്യ, ശില്പാദി വിജ്ഞാനാനി. ദേവജനവിദ്യ എന്ന് പറയുന്നു, ഗന്ധയുക്തി പറയുന്നു, ഗന്ധം എന്ന് പറഞ്ഞാൽ പെർഫ്യൂംസ് അതെങ്ങനെ ഉണ്ടാക്കുന്നത് അതിന്റെ വിദ്യകളല്ല, അത്ര അങ്ങനെ ഉണ്ടാക്കുന്നത്, അങ്ങനെയുള്ള വിദ്യകൾ എന്ന് വെച്ചാൽ നാനാതരത്തിലുള്ള വിദ്യകൾ. നൃത്യം, ഗീതം, പിന്നെ വാദ്യങ്ങൾ, ശില്പാദി വിജ്ഞാനം എന്ന് പറഞ്ഞാൽ പാചകകല ഉൾപ്പെടെയുള്ള സർവവിജ്ഞാനം, ശില്പാദി വിജ്ഞാനത്തിൽ അതെല്ലാം ഇനി അറിയാൻ വയ്യാത്ത ഒന്നും ശേഷിക്കുന്നില്ല. ഇനി എന്താ അറിയേണ്ടത്? ഏത് സർവം ഹേ ഭഗവോ അധ്യേമീ, സർവതും ഞാൻ മനസ്സിലാക്കി. നാല് വേദവും സർവവും ഇതിഹാസ പുരാണമെന്നെല്ലാം പറഞ്ഞത് ഇനി എന്താ ശേഷിക്കുന്നു? സർവവിദ്യകളും ഞാൻ മനസ്സിലാക്കി എന്നിട്ട് പറയുന്നു, സുഖം ഭഗവ യഥ സർവം ജാനന്നപി മന്ത്രവിദേവ അസ്മി ശബ്ദാർത്ഥമാത്ര വിജ്ഞാനവാനേവ അസ്മി സർവോ ഹി ശബ്ദ അഭിധാനമാത്രം അഭിധാനം ച സർവം മന്ത്രേഷു അന്തർഭവതി മന്ത്രവിദേവ അസ്മി കർമ്മവിത് മന്ത്രവിത് കർമ്മവിത് ഇത്യർത്ഥ മന്ത്രേഷു കർമാണി ഇതിഹി വക്ഷ്യതി. ഇതെല്ലാം പഠിച്ചിട്ട് എന്താ ഗുണമുണ്ടായത്? പഠിച്ചാലും തീരാത്ത ഈ ശാസ്ത്രങ്ങളെല്ലാം പഠിച്ചിട്ട് ഒരു ഗുണമുണ്ടാകും, മറ്റുള്ളവർ അത്ഭുതപ്പെടുമാണ്, സർവജ്ഞനാണ്, സർവകലാവല്ലഭനാണ്, മറ്റുള്ളവർ ബഹുമാനിക്കും ആദരിക്കും. എന്താ അറിയാൻ വയ്യാത്ത, അവരുടെ ബുദ്ധി വൈഭവത്തെ പുകഴ്ത്തും, അതെല്ലാം സംഭവിക്കും. ഏത് സർവം ജാനൻ നബി മന്ത്രവിദേവ, പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ കേവലം മന്ത്രവിത്താണ്,